പ്രൈസ് ദ ലോർഡ്. കർത്താവിന് മഹത്വം. കഴിഞ്ഞ മൂന്ന് അധ്യായങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. നാലാം അധ്യായത്തിലേക്ക് വരികയാണ്. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം, അല്ലെങ്കിൽ വിശ്വാസികളുടെ മാതൃകാ ജീവിതം. നാലാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെ വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നതുപോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ചു പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മാസിഡോണിയയിലെങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണമെന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണമെന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദീർഘമായ മൈലുകൾ നാം നടന്നാലും അതാരംഭിക്കുന്നത് ആദ്യത്തെ കാൽ ചുവട് വെച്ചുകൊണ്ടാണ്. ക്രിസ്തീയ ജീവിതം ആരംഭം കുറിക്കുന്നത് വിശ്വാസത്തിൻ്റെ ആദ്യത്തെ ചുവട് വെച്ചുകൊണ്ടാണ്. പക്ഷേ ആ കാൽ ചുവടുകൾ നമ്മെ വിശ്വാസ ജീവിതത്തിലേക്ക് ആനയിക്കുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രയും നാം നടന്നത്. കൊരിന്ത്യർക്കെതിരെ 2:5-7 നടപ്പ് പുരോഗമനത്തെ കാണിക്കുന്ന ഒന്നാണ്. ക്രിസ്തീയ ജീവിതം അനുദിനം ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരു പുരോഗമനമാണ്. ഫിലിപ്പിയർ 3:13-16 വരെ നടപ്പൊരു വ്യായാമം കൂടിയാകയാൽ ഒരുവൻ അത് ബലവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വാക്തത്വം നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ എന്നാകുന്നു. ആവർത്തന പുസ്തകം 33:25. നടപ്പെന്ന പ്രയോഗം ഒരു വിശ്വാസിയുടെ പ്രായോഗിക ജീവിതത്തെയാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ വൈരിയായ പിശാച് നമ്മെ അവൻ്റെ കണിയിൽ അകപ്പെടുത്താതിരിക്കേണ്ടതിന് നാം വെളിച്ചത്തിൽ നടക്കണമെന്ന് യോഹന്നാൻ്റെ 1:5-7 വാക്യങ്ങളിൽ ഒരു വ്യക്തി എത്രമാത്രം ദൂരം നടന്നു എന്നതിനേക്കാളും പ്രാധാന്യം ഭക്തനായ ഹാനോക്കിനെ കുറിച്ച് പഠിക്കുമ്പം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഒടുവിൽ ദൈവം അവനെ നിത്യഭവനത്തിൽ ചേർത്ത് കൊണ്ടതിനാൽ കാണാതെയായി. ഉൽപ്പത്തി പുസ്തകം 5:24. വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുക എന്നതാണ്. അതുവരെ അനുദിന ജീവിതത്തെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതായിരിക്കണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ദാവീദ് പറയുമ്പം എൻ്റെ നടപ്പ്, 17:5 വായിക്കുന്നു, എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. വഴുതാതെ നടക്കണമെങ്കിൽ നമ്മുടെ കാൽ അവൻ്റെ ചുവടുകളിൽ തന്നെ ആയിരിക്കണം. സകല വിശ്വാസികളും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ പര്യാപ്തമായ അതിപ്രധാനമായ 3 വിധ നടപ്പിനെ കുറിച്ച് ഇവിടെ പൗലോസ് പരാമർശിക്കുന്നു. ഇവ 3ഉം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അത്യാവശ്യമായ ആശയങ്ങളാകിയാൽ നാം അതിനോട് അനുരൂപപ്പെട്ടേ മതിയാകും. 1, വിശുദ്ധിയെ ജീവിപ്പാൻ. വാക്യം 1 മുതൽ 8 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ആഹ്വാനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അഭിവാജ്യ ഘടകമാണ്. പൗലൂസിൻ്റെ കാലയളവിൽ വിജാതീയ ലോകം കാമവികാരങ്ങളിൽ അധിഷ്ഠിതമായ ലൗകീയ ജീവിതത്തിന് മുൻതൂക്കം കൽപ്പിച്ചിരുന്നു. പ്രാചീന റോമരുടെയും ഗ്രേക്കരുടെയും ധാർമ്മിക സംസ്കാരം ആ പ്രദേശങ്ങൾ പിറന്നു വീഴുന്ന ആത്മീയ ശിശുക്കളുടെ വളർച്ചയ്ക്ക് പറ്റിയ അന്തരീക്ഷമല്ലായിരുന്നു. സന്മാർഗീയതയെ ജീവിതശൈലിയായി അംഗീകരിച്ചിരുന്ന റോമിലെ വിജാതീയ ജനത വിവാഹം കഴിക്കുന്നത് ജഡീക ഇമ്പങ്ങളിൽ സുഖം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിലായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിക്കുന്നത് വിവാഹമോചനത്തിനും വിവാഹമോചനം നേടുന്നത് പുനർവിവാഹത്തിനുമാണെന്ന് ഒരു ശൈലി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് ഇന്ന് ഒത്തിരി കൂടിയിട്ടുണ്ട്, ഞാനവിടെ നിൽക്കുന്നില്ല. ഗ്രേക്കരെ സംബന്ധിച്ചിടത്തോളം അസന്മാർഗീയ ജീവിതം വളരെ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു എന്നാണ്. ദൈവവൈതൽ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൻ്റെ നടുവിൽ ഇത് വളരെ സൂക്ഷിച്ചു വേണം ഒരു വിശുദ്ധ ജീവിതം നയിക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാലാമധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗത്തെ വിലയിരുത്തേണ്ടത് ഈ പ്രത്യേക സംസ്കാരത്തിൻ്റെ മുമ്പിൽ പൗലോസ് തറപ്പിച്ചു പറഞ്ഞ ജീവിത വിശുദ്ധിയുടെ പ്രമാണം. അവർക്കൊരു പുത്തൻ സംസ്കാരമായിരുന്നു. ഇന്നും ജാതികളിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് കടന്നു വരുന്ന വിശ്വാസികൾക്ക് അഭിമുഖീകരിക്കേണ്ട വലിയ പ്രശ്നമാണ് ജീവിത വിശുദ്ധി. ആകയാൽ ജഡമോഹങ്ങളെ വർജിച്ചിട്ട് ഈ ലോകത്തെ സുബോധത്തോടെ വിശുദ്ധരായി ജീവിക്കേണ്ട അടിയന്തര ആവശ്യം എന്തെന്ന് പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. വിശുദ്ധിയിൽ ജീവിപ്പാൻ പറയുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ഓർപ്പിക്കുക. ഒന്നാമത്, വിശുദ്ധി ജീവിക്കുന്നത് 1 ദൈവപ്രസാദത്തിനാണ്, 2 ദൈവത്തെ അനുസരിക്കുന്നതിനാണ്, 3 ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനാണ്, 4 ദൈവിക ശിക്ഷയെ അതിജീവിക്കുവാനാണ്. ഈ 4 കാര്യം ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1, ദൈവപ്രസാദത്തിന്. 1 വാക്യം, ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണം. ഇനിയും നമ്മൾ ശ്രദ്ധിക്കണം, അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തെ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഒടുവിലെന്ന പ്രയോഗത്താൽ ലേഖനത്തെ ഉപസംഹരിക്കുകയല്ല, ഇത് ഒരു ലേഖന എഴുത്തുകാരൻ്റെ ശൈലിയും തുടർന്ന് പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ ഗൗരവം എടുത്തു കാണിക്കുന്ന പ്രയോഗമാണ്. ഫിലിപ്പിയർ 4:8 വായിച്ചാൽ നമുക്ക് കാണാം. സാധാരണ മനുഷ്യരിൽ ഏറിയ പങ്കും തങ്ങളെ തന്നെയോ മറ്റുള്ളവരെയോ പ്രസാദിപ്പിക്കുവാനാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരെ ഭയന്ന് മാത്രം പല കാര്യങ്ങൾ വർദ്ധിക്കുന്നവരുണ്ട്. അവരുടെ ഹൃദയം കോവിലിൽ ലോകത്തെ പ്രതിഷ്ഠിച്ചിരിക്കുമ്പോൾ തന്നെ പുറത്ത് ഭക്തിയുടെ കുപ്പായം അണിഞ്ഞുകൊണ്ടേ ആയിരിക്കും ജീവിക്കുന്നത്. ഇപ്രകാരമുള്ള കപട ക്രിസ്ത്യാനി ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. പൗലോസ് ചോദിക്കുന്നു, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയല്ല. ഗലാത്തിയർ 1:10. ഒന്നുകിൽ നിനക്ക് ക്രിസ്തുവിൻ്റെ ദാസനാകാം, അല്ലെ ദൃഷ്ടിസേവക്കാരനായി മനുഷ്യരെ പ്രസാദിപ്പിച്ച് ലോകത്തിൻ്റെ ഇച്ഛകളിലൂടെ കടന്നു പോകാം. ദൈവപ്രസാദമായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അനുദിന ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എങ്ങനെയെന്ന് താൻ അവരെ മുമ്പ് തന്നെ ഉപദേശിച്ചിരുന്നു. ആ ദർശനത്തോടെ കൂടുതൽ കൂടുതൽ അനുരൂപപ്പെട്ട് ജീവിക്കാനാണ് വീണ്ടും താൻ പ്രബോധിപ്പിക്കുന്നത്. തൻ്റെ വഴി സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കാത്തുകൊള്ളുന്നെന്ന് സദൃശവാക്യം 16:17 പറയുന്നു. വിശുദ്ധ ജീവിതം ജീവിത ഭദ്രതയാണെന്നത്രേ ഞാനീ പറയുന്നത്. ക്രിസ്തുവിൻ്റെ ഐവികീയ ജീവിതത്തിൻ്റെ പ്രത്യേകത എപ്പോഴും പിതാവായ ദൈവത്തിന് പ്രസാദമുള്ള ചെയ്യുക എന്നതായിരുന്നു. യോഹന്നാൻ 8:29 ഒരു ക്രിസ്ത്യാനിയുടെ കടമയും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നാണ്. അതിന് 2 വശമുണ്ട്. 1, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ യേശുവിൽ വിശ്വസിക്കുക എന്നത്. 2, അതിൻ്റെ 2-ാമത്തെ ഭാഗം, വിശുദ്ധരായി ജീവിക്കുകയും മറ്റുള്ളവരോട് ഔദാര്യം കാണിക്കുകയും ചെയ്യുക എന്നാണ് എബ്രായ 13:16. 2, ദൈവത്തെ വിശുദ്ധിയിൽ ജീവിക്കുന്നതിൻ്റെ 2-ാമത്തെ കാര്യം, 1 ദൈവപ്രസാദത്തിന്, 2 ദൈവത്തെ അനുസരിക്കുന്ന വാക്യം 2:3. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. വിശ്വാസികളുടെ ജീവിതത്തിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ വളരെ ഗൗരവമേറിയ ചില ചുമതലകളും കടപ്പാടുകളും ഉണ്ട്. അതിലൊന്നാണ് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുക എന്നത്. ചാരിത്രയെ ശുദ്ധിക്കാൻ ഇവിടെ പൗലോസ് ഊന്നൽ കൊടുക്കുന്നത് ജീവിത വിശുദ്ധിയെക്കുറിച്ചുള്ള ഉപദേശത്തിന് താൻ മുമ്പ് തെസ്സലോനിക്കർ കൽപ്പന കൊടുത്തു. അതിൽ നിന്നുമാണ് ഇവിടെ വ്യതിചലിക്കാതെ അധികം വർദ്ധിച്ചു വരുവാനാണ് വീണ്ടും അവരെ അനുസ്മരിപ്പിക്കുന്നത്. കൽപ്പന എന്നത് ഒരു മിലിട്ടറി ഭാഷാ പ്രയോഗമാണ്. സൈന്യാധിപന്റെ ആജ്ഞയ്ക്ക് മുഖപക്ഷമോ വിട്ടുവീഴ്ചയോ ഇല്ല. നിങ്ങൾ ആ കാര്യം ചെയ്യണമെന്നല്ല, സൈനിക ഓർഡർ പ്രത്യുത നിങ്ങൾ ആ കാര്യം ചെയ്തിരിക്കും എന്ന ഉറപ്പായ പ്രഖ്യാപനമാണ്. നാം ദൈവത്തിൻ്റെ ആത്മീയ സൈന്യത്തിലെ പടയാളികളാണ്. നാം സൈന്യാധിപനായ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ചേ തീരും. അവിടുത്തെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. അത് ചോദ്യം ചെയ്യാതെ അനുസരിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. പടയാളി പടനായകനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയേണ്ടതിന് പട്ടാളക്കാരല്ലാത്തവർ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഇടപെട്ട് കുഴഞ്ഞു പോകുന്നില്ല എന്ന സത്യം ഒരിക്കലും വിസ്മരിക്കരുത്. തിമൊഥെയൊസിൻ്റെ 2:2-4 നിങ്ങളുടെ നടപ്പ് ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് അഥവാ നിങ്ങൾ ഓരോരുത്തൻ വിശുദ്ധവും മാന്യവുമായ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട് സകല ലൗകിക പാപങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ലൗകിക മാലിന്യങ്ങളിൽ കുഴഞ്ഞുകിടക്കുന്ന യാതൊരു വ്യക്തിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവം വിശുദ്ധനാണ്. തൻ്റെ മക്കളും വിശുദ്ധരായിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. ചാരിത്ര ശുദ്ധി സഭയുടെ കാതലായ ഉപദേശമാണ് 1 തെസ്സലോനിക്കർ 3:13. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നതാണ് ലേവ്യ പുസ്തകത്തിൻ്റെ അടിസ്ഥാന വിവേശ. ലേവ്യ 19:1-2 പുതിയ നിയമത്തിൽ സഭയുടെ വിശുദ്ധി എന്നതിലാണ് പൗലൂസിൻ്റെ ചിന്ത കേന്ദ്രീകരിച്ച്. സഭ വിശുദ്ധ ജനമാകുന്നു 1 പത്രോസ് 2:9. അവർ വിശുദ്ധ വിളിയാൽ വിളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്ത് രക്തത്താൽ കഴുകപ്പെട്ടവരും ക്രിസ്തുവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും പരിശുദ്ധനാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരുമായ വിശുദ്ധന്മാരാണ്. അവർ ദൈവത്തെ അനുസരിക്കുന്നതിൽ ബാധ്യസ്ഥരാണ്. പാപത്യത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള വിടുതലല്ല ഇപ്പോൾ അവരിൽ നിന്ന് പൗലോസ് പ്രതീക്ഷിക്കും. പ്രത്യേക ശുദ്ധീകരണ പ്രക്രിയയുടെ തുടർമാനമായ പുരോഗമനമാണ് ഇവിടെ വിഷയം. 3, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വിശുദ്ധ ജീവിതത്തിൽ 3 ദൈവത്തെ മഹത്വപ്പെടുത്തും. ബാക്കി 4-5, ദൈവത്തെ അറിയാത്ത ജാതികൾ ജീവനുള്ള ദൈവത്തെയും ദൈവമാർഗത്തെയും കുറിച്ച് വ്യക്തിപരമായ അറിവ് ജാതികൾക്കില്ലാത്തതിനാൽ അവർ ആസക്തരായി ജീവിക്കുന്നു. എന്നാൽ ദൈവജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. പ്രത്യേക അവർ ഈ ലോകത്തിൽ തങ്ങളുടെ വിശുദ്ധ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്ര ചെയ്യേണ്ടത്. വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ലോക മാലിന്യങ്ങൾ അല്ലെങ്കിൽ ലൗകിക മാലിന്യങ്ങൾ ഒരുവൻ അകലം പാലിക്കുമ്പോൾ തൻ്റെ വികാരത്തെയും ജഡത്തെയും എപ്രകാരം നിയന്ത്രിക്കണമെന്ന് പഠിക്കുന്നു. ഇന്ദ്രജയം മൂലമാണ് ലൗകിക ആവേശങ്ങളെ കീഴടക്കേണ്ടത്. ക്രിസ്ത്യാനി ഒരിക്കലും സാഹചര്യങ്ങളുടെ കളിപ്പാവയായി തീരരുത് അഥവാ ജഡത്തിൻ്റെ വികാരാവേശത്തിന് ഇരയാകരുത് എന്ന് സാരം. പ്രത്യുത ദൈവശക്തിയാൽ അതിനെ നിയന്ത്രിക്കത്ര വേണ്ടത്. ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിലിടിഞ്ഞ കിടക്കുന്ന പട്ടണം പോലെയാകുന്നുവെന്ന് സദൃശവാക്യ 25:28 പറയും. താന്താൻ്റെ പാത്രത്തെ നേടുക എന്നതിന് ഇവിടെ നൽകിയിരിക്കുന്ന അതർത്ഥം അവനവൻ്റെ ഭാര്യയെ നേടിക്കൊള്ളട്ടെ എന്നാണ്. അഗസ്തിനോസ് ഈ അർത്ഥമാണ് അംഗീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ ജീവിതത്തിനായി ഓരോ വിശ്വാസികളും സ്ത്രീ പുരുഷ ബന്ധം എങ്ങനെ കെട്ടിപ്പടുക്കണമെന്ന് അപ്പോസ്തലം ചൂണ്ടിക്കാണിക്കുന്നു. ശാരീരികമായ ഇച്ഛകളെ ദൈവ ഇഷ്ടപ്രകാരം നിയന്ത്രിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതമെന്ന് താൻ നേരത്തെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരം ദൈവിക വീക്ഷണത്തിൽ മാനപാത്രമാകിയാൽ ഓരോരുത്തൻ താൻ താൻ്റെ ശരീരത്തെ വിശുദ്ധമായി അഥവാ മാനപാത്രമായി സൂക്ഷിക്കേണ്ടതാണ്. 2 കൊരിന്ത്യർ 4:7, 2 തിമൊഥെയൊസ് 2:21. എന്നാൽ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് പൗലോസ് ഇവിടെ പരാമർശിക്കുന്നതിനാൽ ഭാര്യ എന്നർത്ഥം സ്വീകരിക്കുന്നത് തെറ്റുപറ്റുകയില്ല. വിശ്വാസികൾ ഓരോരുത്തരും എല്ലാറ്റിലും വിശുദ്ധവും മാന്യവുമായ വിവാഹ ബന്ധത്തിൽ എബ്രായർ 13:4 ഏർപ്പെട്ട് ലൗകിക പാപങ്ങൾ ഒഴിഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്രേ താൻ സ്ഥാപിക്കുന്നത്. ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. 1 കൊരിന്ത്യർ 7:1. 4, ദൈവിക ശിക്ഷയെ അതിജീവിക്കുവാൻ. വാക്യം 6-8 ഒരുവൻ എന്തിനു ജീവിത വിശുദ്ധി സൂക്ഷിക്കണം എന്ന ചോദ്യത്തിൻ്റെ 4 മറുപടിയാണ് ഇവിടെ അപ്പോസ്തലൻ നൽകുന്നത്. മുമ്പിലത്തെ 2 വാക്യങ്ങളിൽ ഒരു ക്രിസ്ത്യാനിയുടെ സ്വജീവിതത്തിൽ ജീവിത വിശുദ്ധി തൻ്റെ നന്മയ്ക്കായി സൂക്ഷിക്കേണ്ടതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ മറ്റൊരു വ്യക്തി അസാന്മാർഗീയ നടപടിയിൽ പങ്കുചേരുന്ന വിഷയമാണ് എടുത്തു കാണിക്കുന്നത്. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഒരു വിശ്വാസി യാതൊരു കാരണത്താലും സഹോദരനെ അഥവാ കൂട്ടുവിശ്വാസിയെ ദുർനടപ്പിൻ്റെ ബലിയാടാക്കി തീർക്കരുത്. 1 കൊരിന്ത്യർ 6:8 അവിവിഹിത ലൗകിക വേഴ്ച ഒരു ചങ്ങ ഇവിടെ കണ്ണികൾ പോലെ പരസ്പരം ബന്ധപ്പെട്ട ഒന്നാണ്. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. അപ്പോൾ തന്നെ അതിൽ മറ്റൊരു വ്യക്തിയുടെ അറിവും സമ്മതവുമുണ്ട്. സർശവാക്യ 6:32 അവരുടെ വാക്കുകളിൽ നിന്ന് പലർ അതറിയുന്നു. അത് കുടുംബ ഭദ്രതയെ ഹനിക്കുകയും മറ്റു പലർക്കും ആസക്തി ജനിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പരമ്പരാഗതമായ പാപത്തിൻ്റെ കൈപ്പേറിയ അനുഭവവും ശിക്ഷയും പേറിക്കൊണ്ട് അത് തുടരുന്നു. എന്നാൽ ഏത് കാലത്തും വ്യക്തികളുടെ സൽപ്പേര് നിലനിർത്തുവാൻ പാപരഹിതമായ ഒരു വിശുദ്ധ ജീവിതം ആവശ്യമാണ്. ജീവിതത്തിൽ ഏറ്റവും സൂക്ഷിക്കുവാൻ അതേ കാര്യങ്ങൾ നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഇനി അടുത്ത 9 മുതൽ 10 വരെ വാക്യങ്ങളിൽ സഹോദര സ്നേഹത്തിൽ ജീവിപ്പീൻ. സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പീൻ, നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം. ദൈവജനങ്ങൾക്കിടയിൽ നിന്ന് അസാന്മാർഗീയ ജീവിതം നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള പ്രധാന മാർഗങ്ങളൊന്നാണ് സുദൃഢമായ സഹോദര സ്നേഹം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അസ്ഥിവാരം അതിലത്ര ഉറപ്പിച്ചിരിക്കുന്നു. വിശുദ്ധി എന്ന പരിശുദ്ധമായ സഹോദര സ്നേഹത്തിലേക്കുള്ള പരിവർത്തനമത്രേ വിഷമമുള്ള ഒന്നല്ല. ദൈവസ്നേഹം വിശുദ്ധമാണ്. നമ്മിൽ പകർന്നതും ദൈവം നമ്മെ പഠിപ്പിച്ചതുമായ ദൈവസ്നേഹത്താൽ നാം പരസ്പരം സ്നേഹിക്കുവാൻ ആരംഭിക്കുമ്പോൾ അതിൻ്റെ പിമ്പിലെ പ്രേരകശക്തി വിശുദ്ധമാകയാൽ സകല അശുദ്ധിയും വഴിമാറുകയും ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നമ്മിൽ ഓരോരുത്തരും സംജാതമാകുകയും ചെയ്യും. സ്നേഹത്തെ കുറിക്കുന്ന മൗലികമായ 4 പര്യായങ്ങൾ ഗ്രീക്കിലുണ്ട്. 1 ഇറോസ്, 2 സ്റ്റോർകോ, 3 ഫിലിയ, 4 അഗപ്പെ. ഈ 4 പദങ്ങൾ അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് ചിന്തിക്കാം. ഇറോസ്, സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പ്രദർശിക്കുന്ന സ്നേഹം. ഇതിൽ നിന്നുമാണ് ഇംഗ്ലീഷിൽ എറോറ്റിക് എന്ന പദം വന്നിരിക്കുന്നത്. ഈ സ്നേഹം പാപമല്ല. എന്നാൽ പൗലോസിൻ്റെ കാലയളവിൽ ഈ ആശയം കൂടുതൽ ഇന്ദ്രിയ വിഷയമായ ഒന്നായിരുന്നു. ഇന്ന് അധപ്പതിച്ച വ്യവസ്ഥയിൽ മോഹം എന്ന നിലവാരത്തിൽ തരം താണമെന്നായി തീർന്നു. 2 ഗ്രീക്ക് പദം സ്റ്റോർഗോം, കുടുംബ സ്നേഹം എന്ന ആശയമാണ് ഇതിനുള്ളത്. 12:10 മാതാപിതാക്കന്മാർക്ക് മക്കളോടും മക്കൾക്ക് മാതാപിതാക്കന്മാരോടുമുള്ള ആർദ്രമായ സ്നേഹം. 3 ഫിലിയ, ഉത്കൃഷ്ട സ്നേഹം. ഉറ്റ സുഹൃത്തുക്കൾ തമ്മിലും വിവാഹിതർ തമ്മിലും ആത്മീയ സ്നേഹിതരും തമ്മിലുള്ള സ്നേഹത്തെ ഇതെടുത്ത് കാണിക്കുന്നു. ഫിലാദെൽഫിയ, സഹോദര സ്നേഹം എന്ന പ്രയോഗം ഇതിൽ നിന്നും വന്നിട്ടുള്ളതാണ്. വിശ്വാസികൾ ഒരേ കുടുംബത്തിൽ ഒരേ പിതാവിങ്കിൽ നിന്ന് ജനിച്ച സഹോദരവർഗമാണ്. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചു എന്ന അപ്പോസ്തലൻ പറയുന്നു. ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനരംഗം കാൽവറി ക്രൂശിലാണ്. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. യോഹന്നാൻ്റെ 1 ലേഖനം 4:19 വാക്യം. കർത്താവ് നമ്മെ ആദ്യം സ്നേഹിച്ച സ്നേഹം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് അവൻ നമ്മോട് കൽപ്പിച്ചു. യോഹന്നാൻ 13:34 ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്ന ശേഷം തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു. 5:5 4 ഗ്രീക്ക് പദം അഗാപ്പെ, ശുഭചിത്തം എന്നർത്ഥം പറയാം. പകയും കയ്പും വിദ്വേഷവും നിലവിലിരുന്നിട്ടും ശുഭചിന്ത മാത്രം വിടരുന്ന ആത്മാർത്ഥമായ സ്നേഹമെന്ന് ഈ പദത്തിന് അർത്ഥമുണ്ട്. ദൈവം നമ്മോട് കാണിച്ച സ്നേഹമാണിത്. കേവലം വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അർഹതയില്ലാത്ത ത്യാഗപരമായ ഒന്നാണിത്. ക്രൈസ്തവ സഹോദരങ്ങൾ പരസ്പരം പുറത്തുള്ളവരോട് വിശേഷവിധിയായി പെരുമാറേണ്ടത് ഇതേ സ്നേഹത്തിലായിരിക്കണം. മനുഷ്യൻ അനുരൂപനാകുന്നത് സ്നേഹമെന്ന അമൂല്യ തത്വത്തിലൂടെയാകുന്നു. ദൈവസാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് വ്യക്തിപരമായി ദൈവത്തോടുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്ന കണ്ണിയാണ് സ്നേഹം. അതിലത്രേ സ്നേഹം ആചരിപ്പി എന്ന നിർദ്ദേശം നൽകപ്പെട്ടിരിക്കുന്നത്. അടുത്തത് ആത്മാർത്ഥതയുള്ളവരായിരിക്കും. വാക്യം 11:12, അനുദിന ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ പ്രായോഗിക വശം വെളിപ്പെടുന്നുവെങ്കിൽ അത് പുറത്തുള്ളവരെ കർത്താവിങ്കലേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യും. തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ആദർശപരമായ ചില കാര്യങ്ങൾ നിർവഹിക്കണമെന്ന ആശയമാണ് വീണ്ടും പൗലോസ് എഴുതുന്നത്. 3 പ്രത്യേക കാര്യങ്ങൾ അവർ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ താൻ അവരെ പ്രബോധിപ്പിക്കുന്നു. 1, പുറത്തുള്ളവരോട് മര്യാദയായി പുറപ്പെടുക. പുറത്തുള്ളവർ ദൈവജനത്തിൽ ഉൾപ്പെടാത്തവർ. യിരെമ്യാ 31:33 മുതൽ 34 വരെ വാക്യങ്ങൾ നമുക്കത് കാണാൻ കഴിയും. 2, പൗലോസ് ആജ്ഞാപിക്കുന്നത് സ്വന്തം കാര്യം നോക്കുവാനാണ്. വിശ്വാസികൾ അവനവൻ്റെ കാര്യം നോക്കാതെ സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തെ മറ്റുള്ളവർക്കൊരു ഭാരമായി തീരരുത്. കൂട്ടുകാരെ നിന്നെക്കൊണ്ട് മടുത്ത് നിന്നെ വെറുക്കാതെ ഇരിക്കേണ്ടതിന് അവൻ്റെ വീട്ടിൽ കൂടെ ചെല്ലരുത്. സദൃശവാക്യങ്ങൾ 25:17. 3, സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാൻ അഭിമാനം തോന്നണം. കർത്താവിൻ്റെ പുനരാഗമനം തങ്ങളുടെ ആയുസ് തന്നെ സംഭവിക്കുമെന്ന് വിശ്വാസത്താൽ തെസ്സലോനിക്ക ഒരു പറ്റം വിശ്വാസികൾ മടിയന്മാരായി വേല ചെയ്യാതെ അശ്രദ്ധരായി കാലം കഴിച്ചിരുന്നു. അവരോട് പറയുന്നതാണ് അവരുടെ അഗോവൃത്തിക്ക് വേണ്ട സഹായം നൽകുവാൻ മറ്റുള്ളവർ തുനിഞ്ഞെങ്കിലും സ്ഥലസഭയ്ക്ക് ഒരു ഭാരമായി തീർന്നു. സ്ഥിരമായ ജോലിയോ വരുമാന മാർഗമില്ലാത്തതിനാൽ തങ്ങളുടെ ബാധ്യതകൾ കൊടുത്തു തീർപ്പാൻ കഴിയാതെ വിശ്വാസികൾ പുറത്തുള്ളവർ നടുവിൽ ഒരു ചോദ്യചിഹ്നമായി തീർന്നു. ഈ ജീവിതശൈലി ദൈവത്തിന് പ്രസാദകരമായ ഒന്നല്ലായകയാൽ താൻ ഉത്സാഹപൂർവ്വം കൂടാരപ്പണി ചെയ്ത് ഉപജീവനം കഴിച്ചതുപോലെ സകല വിശ്വാസികളും അധ്വാനശീലരും ശാന്തമായ ജീവിതം നയിക്കണമെന്നും പൗലോസ് ആജ്ഞാപിക്കുന്നു. ഭൗതിക വിഷയത്തിൽ സ്വയം പര്യാപ്തത നേടിയ ഒരു സഹോദരൻ ഒരിക്കലും മറ്റുള്ളവർക്ക് ഭാരമായി തീരുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നതിൽ വിശ്വാസികൾക്ക് അഭിമാനം തോന്നണം.